ദൈവനാമത്തിന് മഹത്വം. ഇന്ന് ജൂലൈ 9-ാം തീയതി. ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായി വായിക്കുന്ന അധ്യായങ്ങൾ യോബിന്റെ പുസ്തകം 40, 41, 42 അധ്യായങ്ങളും അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായം 22 മുതൽ 41 വരെയുള്ള വാക്യങ്ങളും. യഹോവ പിന്നെയും യോബിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, ആക്ഷേപകൻ സർവശക്തനോട് വാദിക്കുമോ? ദൈവത്തോട് തർക്കിക്കുന്നവൻ ഇതിന് ഉത്തരം പറയട്ടെ. അതിന് ഇയോബ് യഹോവയോട് ഉത്തരം പറഞ്ഞത്, ഞാൻ നിസ്സാരനല്ലോ, ഞാൻ നിന്നോട് എന്തുത്തരം പറയേണ്ടു? ഞാൻ കൈകൊണ്ട് വായ് പൊത്തിക്കൊള്ളുന്നു. ഒരു വട്ടം ഞാൻ സംസാരിച്ചു, ഇനി ഉത്തരം പറയുകയില്ല. രണ്ടു വട്ടം ഞാൻ ഉര ചെയ്തു, ഇനി മിണ്ടുകയില്ല. അപ്പോൾ യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് ഇയോബിനോട് ഉത്തരം പറഞ്ഞതെന്തെന്നാൽ, നീ പുരുഷനെ പോലെ അരമുറുക്കിക്കൊള്ളുക, ഞാൻ നിന്നോട് ചോദിക്കും, നീ എനിക്ക് ഗ്രഹിപ്പിച്ചു തരിക. നീ എന്റെ ന്യായത്തെ ദുർബലപ്പെടുത്തുമോ? നീ നീതിമാനാകേണ്ടതിന് എന്നെ കുറ്റം പറയുമോ? ദൈവത്തിനുള്ളതുപോലെ നിനക്ക് ഭുജമുണ്ടോ? അവനെ പോലെ നിനക്ക് ഇടിമുഴക്കാമോ? നീ മഹിമയും പ്രതാപവും അണിഞ്ഞുകൊള്ളുക, തേജസ്സും പ്രഭാവവും ധരിച്ചുകൊള്ളുക. നിന്റെ കോപപ്രവാഹങ്ങളെ ഒഴുക്കുക, ഏത് ഗർവിയെയും നോക്കി താഴ്ത്തുക, ഏത് ഗർവിയെയും നോക്കി കവിഴ്ത്തുക. ദുഷ്ടന്മാരെ അവരുടെ നിലയിൽ തന്നെ വീഴ്ത്തിക്കളുക, അവരെയൊക്കെയും പൊടിയിൽ മറച്ചു വയ്ക്കുക, അവരുടെ മുഖങ്ങളെ മറുപെടുത്ത് ബന്ധിച്ചു കളയുക. അപ്പോൾ നിന്റെ വലം കൈ നിന്നെ രക്ഷിക്കുന്നു എന്ന് ഞാനും നിന്നെ ശ്ലാഘിച്ചു പറയും. ഞാൻ നിന്നെ പോലെ ഉണ്ടാക്കിയിരിക്കുന്ന നദീഹയുമുണ്ടല്ലോ, അത് കാളയെപ്പോലെ പുല്ല് തിന്നുന്നു. അതിൻ്റെ ശക്തി അതിൻ്റെ കടിപ്രദേശത്തും അതിൻ്റെ ബലം വയറ്റിൻ്റെ മാംസപ്പേശികളിലും ആകുന്നു. ദേവദാരു തുല്യമായ തൻ്റെ വാൽ അത് ആട്ടുന്നു. അതിൻ്റെ തുടയിലെ ഞരമ്പുകൾ കൂടിപ്പിണഞ്ഞിരിക്കുന്നു. അതിൻ്റെ അസ്ഥികൾ ചെമ്പുകുഴൽ പോലെയും എല്ലുകൾ ഇരുമ്പഴി പോലെയും ഇരിക്കുന്നു. അത് ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ പ്രധാനമായുള്ളത്. അതിനെ ഉണ്ടാക്കിയവൻ അതിന് ഒരു വാൾ കൊടുത്തിരിക്കുന്നു. കാട്ടുമൃഗങ്ങളൊക്കെയും കളിക്കുന്നിടമായ പർവ്വതങ്ങൾ അതിന് തീൻ വിളയിക്കുന്നു. അത് നീർമരുതിൻ്റെ ചുവട്ടിലും ഞാങ്ങണയുടെ മറവിലും ചതുപ്പ് നിലത്തും കിടക്കുന്നു. നീർമരുത് നിഴൽ കൊണ്ട് അതിനെ മറയ്ക്കുന്നു. തോട്ടിങ്കിലെ അലരി അതിനെ ചുറ്റി നിൽക്കുന്നു. നദി കവിഞ്ഞൊഴുകിയാലും അത് ഭ്രമിക്കുന്നില്ല. യോർദാൻ അതിൻ്റെ വായിലേക്ക് ചാടിയാലും അത് നിർഭയമായിരിക്കും. അത് നോക്കിക്കൊണ്ടിരിക്കെ അതിനെ പിടിക്കാമോ? അതിൻ്റെ മൂക്കിൽ കയർ കോർക്കാമോ? ഇയോബ് 41-ാം അധ്യായം. മഹാനക്രത്തെ ചൂണ്ടലിട്ട് പിടിക്കാമോ? അതിൻ്റെ നാക്ക് കയറുകൊണ്ട് അമർത്താമോ? അതിൻ്റെ മൂക്കിൽ കയറുകോർക്കാമോ? അതിൻ്റെ അണയിൽ കൊളുത്തു കടത്താമോ? അത് നിന്നോട് ഏറിയ യാചന കഴിക്കുമോ? സാവധാന വാക്ക് നിന്നോട് പറയുമോ? അതിനെ എന്നും ദാസനാക്കിക്കൊള്ളേണ്ടതിന് അത് നിന്നോട് ഉടമ്പടി ചെയ്യുമോ? പക്ഷിയോടെന്ന പോലെ നീ അതിനോട് കളിക്കുമോ? അതിനെ പിടിച്ച് നിന്റെ ബാലമാർക്കായി കെട്ടിയിടുമോ? മീൻപിടി കൂറ്റുകാർ അതിനെ കൊണ്ട് വ്യാപാരം ചെയ്യുമോ? അതിനെ കച്ചവടക്കാർക്ക് പകുത്തു വിൽക്കുമോ? നിനക്ക് അതിൻ്റെ തോലിൽ നിറച്ച അസ്ത്രവും തലയിൽ നിറച്ച ചാട്ടുളിയും തറയ്ക്കാമോ? അതിനെ ഒന്ന് തൊടുക, പോര് തിട്ടമെന്ന് ഓർത്തുകൊള്ളുക, പിന്നെ നീ അതിന് തുനിയുകയില്ല. അവൻ്റെ ആശയ്ക്ക് ഭംഗം വരുന്നു, അതിനെ കാണുമ്പോൾ തന്നെ അവൻ വീണുപോകുമല്ലോ. അതിനെ ഇളക്കുവാൻ തക്കശൂരനില്ല, പിന്നെ എന്നോട് എതിർത്തു നിൽക്കുന്നവൻ ആർ? ഞാൻ മടക്കി കൊടുക്കേണ്ടതിന് എനിക്ക് മുൻപ് കൂട്ടി തന്നതാർ? ആകാശത്തിന് കീഴെയുള്ളതൊക്കെയും എൻ്റേതല്ലയോ? അതിൻ്റെ അവയവങ്ങളെയും മഹാശക്തിയെയും അതിൻ്റെ ചേലൊത്ത രൂപത്തെയും പറ്റി ഞാൻ മിണ്ടാതിരിക്കുകയില്ല. അതിൻ്റെ പുറം കുപ്പായം ഊരാകുന്നവൻ ആർ? അതിൻ്റെ ഇരട്ട നിരപ്പലിനിടയിൽ ആർ ചെല്ലും? അതിൻ്റെ മുഖത്തെ കഥക് ആർ തുറക്കും? അതിൻ്റെ പല്ലിനും ചുറ്റും ഭീഷണിയുണ്ട്, ചെതമ്പൽ നിര അതിൻ്റെ ഡംഭമാകുന്നു. അത് മുദ്ര വെച്ച് മുറുക്കി അടച്ചിരിക്കുന്നു. അത് ഒന്നോടൊന്ന് പറ്റിയിരിക്കുന്നു, ഇടയിൽ കാറ്റ് കടക്കുകയില്ല. ഒന്നോടൊന്ന് ചേർന്നിരിക്കുന്നു, വേർപെടുത്തി കൂടാത്ത വണ്ണം തമ്മിൽ പറ്റിയിരിക്കുന്നു. അത് തുമ്മുമ്പോൾ വെളിച്ചം മിന്നുന്നു. അതിൻ്റെ കണ്ണ് ഉഷസിൻ്റെ കണ്ണിമ പോലെയാകുന്നു. അതിൻ്റെ വായിൽ നിന്ന് തീപ്പന്തങ്ങൾ പുറപ്പെടുകയും തീപ്പൊരികൾ തെറിക്കുകയും ചെയ്യുന്നു. തെളിക്കുന്ന കലത്തിൽ നിന്നും കത്തുന്ന പോട്ടപ്പുല്ലിൽ നിന്നും എന്ന പോലെ അതിൻ്റെ മൂക്കിൽ നിന്ന് പുക പുറപ്പെടുന്നു. അതിൻ്റെ ശ്വാസം കനൽ ജ്വലിപ്പിക്കുന്നു. അതിൻ്റെ വായിൽ നിന്ന് ജ്വാല പുറപ്പെടുന്നു. അതിൻ്റെ കഴുത്തിൽ ബലം വസിക്കുന്നു. അതിൻ്റെ മുൻപിൽ നിരാശ നൃത്തം ചെയ്യുന്നു. അതിൻ്റെ മാംസദശകൾ തമ്മിൽ പറ്റിയിരിക്കുന്നു. അവ ഇളകി പോകാത്ത വണ്ണം അതിന്മേൽ ഉറച്ചിരിക്കുന്നു. അതിൻ്റെ ഹൃദയം കല്ലുപോലെ ഉറപ്പുള്ളത്, തിരിക്കല്ലിൻ്റെ അടിക്കല്ല് പോലെ ഉറപ്പുള്ളത് തന്നെ. അത് പൊങ്ങുമ്പോൾ ബലശാലികൾ പേടിക്കുന്നു. ഭയം ഹേതുവായി അവർ പരവശരായിത്തീരുന്നു. വാൾ കൊണ്ട് അതിനെ എതിർക്കുന്നത് അസാധ്യം. കുന്തം, അസ്ത്രം, വേൽ എന്നിവ കൊണ്ടും ആവതില്ല. ഇരുമ്പിനെ അത് വൈക്കോൽ പോലെയും താമ്രത്തെ ദ്രവിച്ച മരം പോലെയും വിചാരിക്കുന്നു. അസ്ത്രം അതിനെ ഓടിക്കുകയില്ല. കവിണക്കല്ല് അതിന് താളടിയായിരിക്കുന്നു. ഗദ അതിന് താളടി പോലെ തോന്നുന്നു. വേൽ ചാടുന്ന ഒച്ച കേട്ടിട്ട് അത് ചിരിക്കുന്നു. അതിൻ്റെ അധോഭാഗം മൂർച്ചയുള്ള ഓട്ട് കഷ്ണം പോലെയാകുന്നു. അത് ചെളിമേൽ പല്ലിത്തടി പോലെ വലിയുന്നു. കലത്തെ പോലെ അത് ആഴിയെ തിളപ്പിക്കുന്നു. സമുദ്രത്തെ അത് തൈലം പോലെ ആക്കി തീർക്കുന്നു. അതിൻ്റെ പിന്നാലെ ഒരു പാത മിന്നുന്നു. ആഴി നരച്ചതുപോലെ തോന്നുന്നു. ഭൂമിയിൽ അതിന് തുല്യമായിട്ടൊന്നും ഇല്ല. അതിനെ ഭയമില്ലാത്തതായി ഉണ്ടാക്കിയിരിക്കുന്നു. അത് ഉന്നതമായുള്ളതിനെയൊക്കെയും നോക്കിക്കാണുന്നു. മതിച്ച ജന്തുക്കൾക്കെല്ലാം അത് രാജാവായിരിക്കുന്നു. ഇയോബ് 42 അധ്യായം. അതിന് ഇയോബ് യഹോവയോട് ഉത്തരം പറഞ്ഞത്, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശ്യം ഒന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. അറിവ് കൂടാതെ ആലോചനയെ മറിച്ചു കളയുന്നോ രിവനാർ? അങ്ങനെ എനിക്കറിഞ്ഞുകൂടാത്ത വണ്ണം അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി. കേൾക്കണമേ, ഞാൻ സംസാരിക്കും, ഞാൻ നിന്നോട് ചോദിക്കും, എന്നെ ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്നനുതപിക്കുന്നു. യഹോവ ഈ വചനങ്ങളെ ഇയോബിനോട് അരുളി ചെയ്ത ശേഷം യഹോവ തോമ്യനായ ഏലിഫസിനോട് അരുളി ചെയ്തത്, നിന്നോടും നിന്റെ രണ്ട് സ്നേഹിതന്മാരോടും എനിക്ക് കോപം ജ്വലിച്ചിരിക്കുന്നു. എന്റെ ദാസനായ ഇയോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ല. ആകയാൽ നിങ്ങൾ 7 കാളയെയും 7 ആട്ടുകൊറ്റനെയും എന്റെ ദാസനായ ഇയോബിന്റെ അടുക്കൽ കൊണ്ടുചെന്ന് നിങ്ങൾക്ക് വേണ്ടി ഹോമയാഗം കഴിക്കുവീൻ. എന്റെ ദാസനായ ഇയോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ അവന്റെ മുഖം ആദരിച്ച് നിങ്ങളുടെ മൂഢതയ്ക്ക് തക്കവണ്ണം നിങ്ങളോട് ചെയ്യാതിരിക്കും. എന്റെ ദാസനായ ഇയോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ലല്ലോ. അങ്ങനെ തോമിനായ ഏലിഫസും ഷൂഹിനായ ബിൽദാദും നയമത്യനായ സോഫരും ചെന്ന് യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. യഹോവ ഇയോബിന്റെ മുഖത്തെ ആദരിച്ചു. ഇയോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുൻപേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയോബിന് ഇരട്ടിയായി കൊടുത്തു. അവന്റെ സകല സഹോദരന്മാരും സഹോദരിമാരും മുൻപേ അവന് പരിചയമുള്ളവരൊക്കെയും അവന്റെ അടുക്കൽ വന്ന് അവന്റെ വീട്ടിൽ അവനോടുകൂടെ ഭക്ഷണം കഴിച്ചു. യഹോവ അവന്റെ മേൽ വരുത്തിയിരുന്ന സകല അനർത്ഥത്തെയും കുറിച്ച് അവർ അവനോട് സഹതാപം കാണിച്ച് അവനെ ആശ്വസിപ്പിച്ചു. ഓരോരുത്തരും അവന് ഓരോ പൊൻനാണ്യവും ഓരോ പൊൻമോതിരവും കൊടുത്തു. ഇങ്ങനെ യഹോവ ഇയോബിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തെക്കാൾ അധികം അനുഗ്രഹിച്ചു. അവന് 14,000 ആടും 6,000 ഒട്ടകവും 1,000 ഏർ കാളയും 1,000 പെൺകഴുതയും ഉണ്ടായി. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായി. മൂത്തവൾക്ക് അവൻ യമിമ എന്നും രണ്ടാമത്തവൾക്ക് കെസിയ എന്നും മൂന്നാമത്തവൾക്ക് കോരൻ ഹപ്പുക് എന്നും പേര് വിളിച്ചു. ഇയോബിന്റെ പുത്രിമാരെ പോലെ സൗന്ദര്യമുള്ള സ്ത്രീകൾ ദേശത്തെങ്ങും ഉണ്ടായിരുന്നില്ല. അവരുടെ അപ്പൻ അവരുടെ സഹോദരന്മാരോടുകൂടെ അവർക്ക് അവകാശം കൊടുത്തു. അതിന്റെ ശേഷം ഇയോബ് 140 സംവത്സരം ജീവിച്ചിരുന്നു. അവൻ മക്കളെയും മക്കളുടെ മക്കളെയും 4 തലമുറയോളം കണ്ടു. അങ്ങനെ ഇയോബ് വൃദ്ധനും കാലസമ്പൂർണനുമായി മരിച്ചു. അപ്പോസ്തല പ്രവൃത്തികൾ 15 22 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ തങ്ങളിൽ ചില പുരുഷന്മാരെ തിരഞ്ഞെടുത്ത് പൗലോസിനോടും ബർണബാസിനോടും കൂടെ അന്ത്യോക്യയിലേക്ക് അയക്കണം എന്ന് അപ്പോസ്തലന്മാരും മൂപ്പന്മാരും സർവസഭയും നിർണയിച്ചു. സഹോദരന്മാരിൽ പ്രമാണപ്പെട്ട പുരുഷന്മാരായ ബർബാസ് എന്ന യൂദയെയും ശീലാസിനെയും നിയോഗിച്ചു. അവരുടെ കൈവശം എഴുതി അയച്ചതെന്തെന്നാൽ, അപ്പോസ്തലന്മാരും മൂപ്പന്മാരായ സഹോദരന്മാരും അന്ത്യോക്യയിലും സുറിയയിലും കിലിക്കയിലും ജാതികളിൽ നിന്ന് ചേർന്ന സഹോദരന്മാർക്ക് വന്ദനം. ഞങ്ങൾ കൽപ്പന കൊടുക്കാതെ ചിലർ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങളെ വാക്കുകളാൽ ഭ്രമിപ്പിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളെ കലക്കിക്കളഞ്ഞ് എന്ന് കേൾക്കുക കൊണ്ട് ഞാൻ ചില പുരുഷന്മാരെ തിരഞ്ഞെടുത്ത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിനു വേണ്ടി പ്രാണത്യാഗം ചെയ്തവരായ നമ്മുടെ പ്രിയ ബർണബാസോടും പൗലോസോടും കൂടെ നിങ്ങളുടെ അടുക്കൽ അയക്കണം എന്ന് ഞങ്ങൾ ഒരുമനപ്പെട്ട് നിശ്ചയിച്ചു. ആകയാൽ ഞങ്ങൾ യൂദയെയും ശീലാസിനെയും അയച്ചിരിക്കുന്നു. അവർ വാമൊഴിയായും ഇത് തന്നെ അറിയിക്കും. വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടിച്ചത്, പരസംഗം എന്നിവ വർജിക്കുന്നത് ആവശ്യം എന്നല്ലാതെ അധികമായ ഭാരമൊന്നും നിങ്ങളുടെ മേൽ ചുമത്തരുത് എന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു. ഇവ വർജിച്ച് സൂക്ഷിച്ചു കൊണ്ടാൽ നന്ന്, ശുഭമായിരിക്കുവീൻ. അങ്ങനെ അവർ വിടവാങ്ങി അന്ത്യോക്കിയയിൽ ചെന്ന് ജനസമൂഹത്തെ കൂടി വരുത്തി ലേഖനം കൊടുത്തു. അവർ ഈ ആശ്വാസവചനം വായിച്ച് സന്തോഷിച്ചു. യൂദയും ശീലാസും പ്രവാചകന്മാർ ആകുകൊണ്ട് പല വചനങ്ങളാലും സഹോദരന്മാരെ പ്രബോധിപ്പിച്ചു ഉറപ്പിച്ചു. കുറെ നാൾ താമസിച്ച ശേഷം സഹോദരന്മാർ അവരെ അയച്ചവരുടെ അടുക്കലേക്ക് സമാധാനത്തോടെ പറഞ്ഞയച്ചു. എന്നാൽ പൗലോസും ബർണബാസും അന്ത്യോക്കിയയിൽ പാർത്ത് മറ്റു പലരോടും കൂടി കർത്താവിന്റെ വചനം ഉപദേശിച്ചും സുവിശേഷിച്ചും കൊണ്ടിരുന്നു. കുറെ നാൾ കഴിഞ്ഞിട്ട് പൗലോസ് ബർണബാസിനോട്, നാം കർത്താവിന്റെ വചനം അറിയിച്ച പട്ടണം തോറും പിന്നെയും ചെന്ന് സഹോദരന്മാർ എങ്ങനെയിരിക്കുന്നു എന്ന് നോക്കുക എന്ന് പറഞ്ഞു. മർക്കോസ് എന്ന യോഹനാനെയും കൂട്ടിക്കൊണ്ടു പോകുവാൻ ബർണബാസ് ഇച്ഛിച്ചു. പൗലോസോ പംഫുലിയയിൽ നിന്ന് തങ്ങളെ വിട്ട് പ്രവർത്തിക്കു വരാതെ പോയവനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് യോഗ്യമല്ല എന്ന് നിരൂപിച്ചു. അങ്ങനെ അവർ തമ്മിൽ ഉഗ്രവാദമുണ്ടായിട്ട് വേർപിരിഞ്ഞു. ബർണബാസ് മർക്കോസിനെ കൂട്ടി കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. പൗലോസോ ശീലാസിനെ തിരഞ്ഞെടുത്തു. സഹോദരന്മാരാൽ കർത്താവിന്റെ കൃപയിൽ ഭരമേൽപ്പിക്കപ്പെട്ടിട്ട് യാത്ര പുറപ്പെട്ട് സുറിയ കിലിക്കിയ ദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് സഭകളെ ഉറപ്പിച്ചു പോന്നു.
ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയമുള്ളവരെ, ഇയ്യോബിന്റെ പുസ്തകം ഇന്നിവിടെ വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ ചില കാര്യങ്ങൾ, ചില ചിന്തകൾ നിങ്ങളുമായി പങ്കിടട്ടെ. യഹോവയായ ദൈവം പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ മുൻ പറഞ്ഞതുപോലെ ഇയ്യോബിന്റെ വേദനകൾ അവിടെ സമാപ്തി വരികയാണ്. ഇയ്യോബ് ദൈവസന്നിധിയിൽ തന്റെ ഒന്നുമില്ലായ്മ സമ്മതിക്കുകയാണ്. എങ്കിലും ഞാൻ ചിന്തിക്കുകയാണ്, എത്രയോ ഉന്നതനമായ ദൈവമാണ് ഈ അഖിലാണ്ഡങ്ങളെ, ഈ യൂണിവേഴ്സിനെ എല്ലാം സൃഷ്ടിച്ച എന്റെ ദൈവം ഒന്നുമല്ലാത്ത ഒരു മനുഷ്യനോട് വാദിക്കുവാൻ ഇറങ്ങി വരണമെങ്കിൽ അവനെ എത്രയധികം ബഹുമാനിക്കണം. ദൈവത്തിന്റെ പൈതലെ, എന്റെ ദൈവം എന്നോടും നിന്നോടും അഭിമുഖമായി സംസാരിക്കുവാൻ ഇറങ്ങി വരിക എന്ന് പറയുന്നതിനോടും ജീവിതത്തിൽ വലിയൊരു ഭാഗ്യം ലഭിക്കാനില്ല. ഇയ്യോബിന്റെ മഹത്വവും ഇയ്യോബിന്റെ ശ്രേഷ്ഠതയും ആദ്യം മുതൽ അവസാനം വരെ സമ്മതിച്ചു കൊടുക്കുന്ന ദൈവം, ഇയ്യോബ് തന്റെ അപ്രമാദിത്വത്തെ, തന്റെ ശക്തിയെ, തന്റെ ന്യായത്തെ ചോദ്യം ചെയ്യുമ്പോൾ അതിന് മറുപടി പറയുവാൻ ഇറങ്ങി വരണമെങ്കിൽ അവനെ എത്രയധികം ബഹുമാനിക്കണം. ദൈവത്താൽ ആദരിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ. സഹോദര സഹോദരി, ഇന്ന് ഞാനും നിങ്ങളും ദൈവത്താൽ ആദരിക്കപ്പെടുന്നെങ്കിൽ അതിനോളം വലിയ ഒരു മഹത്വം ഈ ജീവിതത്തിൽ നമുക്ക് പ്രാപിക്കുവാനേ ഇല്ല. ഈ ലോകത്തിൽ എന്ത് നേടിയാലും അത് നശ്വരമാണ്. ഇയ്യോബിന്റെ ജീവിതം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്ന്, ഇയ്യോബിന്റെ ജീവിതത്തിൽ ഇയ്യോബിന്റെ ഭക്തി അവന്റെ സമ്പത്തിനെ സൂക്ഷിക്കുവാൻ സാധിക്കുന്നില്ല. എന്നാൽ ദൈവസന്നിധിയിൽ നമുക്ക് നഷ്ടം വന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നതൊന്നും യഥാർത്ഥത്തിൽ നഷ്ടങ്ങളല്ല. ഇതോർത്ത് നമ്മുടെ ധൈര്യം, ഹൃദയം ധൈര്യപ്പെടണം. കാരണം ഇയ്യോബിനോട് അഭിമുഖമായി സംസാരിക്കുവാൻ എന്റെ ദൈവം കടന്നു വരുമ്പോൾ ഇയ്യോബിന്റെ ജീവിതത്തിലെ നഷ്ടങ്ങളെല്ലാം ഇരട്ടിയായി മടക്കി കൊടുക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. ആടുമാടുകളും ഒട്ടകങ്ങളും സർവകല സമ്പത്തും അവൻ ഇരട്ടിയായി മടക്കി കൊടുക്കുമ്പോൾ വാസ്തവത്തിൽ മക്കളും ഇരട്ടിയാണ്. അവന്റെ 10 മക്കൾ സ്വർഗത്തിൽ വിശ്രമിക്കുമ്പോൾ അവനെ ലാളിക്കുവാൻ 10 മക്കളെ കൂടി കൊടുക്കുന്ന ഒരു കർത്താവ് എന്റെയും നിന്റെയും ദൈവം. ദൈവവേദനയെ ഇത് പറയുമ്പോൾ എന്റെ ഹൃദയം തുടിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയം ഉല്ലസിക്കട്ടെ. നമ്മുടെ നഷ്ടങ്ങളൊന്നും വാസ്തവത്തിൽ നഷ്ടങ്ങളല്ല. നമുക്ക് വേണ്ടി വാദിക്കുന്ന ഒരുവനുണ്ട്. അവൻ നമ്മൾ അല്പസമയത്തേക്ക് മറഞ്ഞിരുന്നാൽ കൂടി അവൻ നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമാണ്. ഇന്നത്തെ പകൽക്കാലം നിങ്ങൾ ദൈവത്തെ അഭിമുഖമായി കണ്ട് അവനോട് സംസാരിക്കുന്നവരായിരിക്കട്ടെ. ദൈവത്താൽ ആദരിക്കപ്പെടുന്ന സഹോദരി സഹോദര, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.